നമ്മുടെ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ ശക്തമായ പരിസ്ഥിതി ദർശനം മുന്നോട്ട് വെച്ച എഴുത്തുകാരിൽ പ്രമുഖയാണ് പി വത്സല. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലയിലൊക്കെ ഈ എഴുത്തുകാരി പ്രശസ്തയാണ്. നെല്ല് എന്ന് പറയുന്ന നോവൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് പി വത്സലയുടെ ആദ്യ നോവലാണ്. അത് പിന്നീട് സിനിമയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. പി വത്സലയുടെ തെരഞ്ഞെടുത്ത കഥകളിൽ നിന്നുള്ള ഒരു കഥയാണ് തേങ്ങ. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ജോലിക്കെത്തുന്ന അക്കമ്മ എന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് ഈ കഥയുടെ കേന്ദ്ര കഥാപാത്രം. ആ പെൺകുട്ടിയിലൂടെയാണ് ഈ കഥ പോകുന്നത്. മണ്ണിനെയും മനുഷ്യനെയൊക്കെ ഒരുപോലെ സ്നേഹിക്കുന്ന അക്കമ്മയുടെ ആർദ്രത നിറഞ്ഞ ഒരു മനസ്സാണ് നമുക്ക് ഈ കഥയിലൂടെ കാണാൻ സാധിക്കുക. ഏതായാലും നമുക്ക് കഥയിലേക്ക് അടക്കാം. തേങ്ങ. അക്കമ്മ ഉറക്കത്തിലാണ്. ഇന്ന് വൈകുന്നേരമാണ് അവൾ ഇവിടെ എത്തിയത്. നാടോടികളും വഴിവാണിഭക്കാരും മലയാളത്താന്മാരുടെ നാട്ടുപണികൾക്ക് വരുന്നവരും പെട്ടിഭാണ്ഡങ്ങളും അലുമിനിയ പാത്രങ്ങൾ നിറച്ച വലിയ ചാക്കുകെട്ടുകളും കുരങ്ങനും കുട്ടികളും തത്തക്കൂടുമെല്ലാം കുത്തി നിറച്ച ഒരു ബസ് പട്ടണത്തിൽ വന്നു നിന്നു. മൈലെണ്ണ വിൽക്കുന്ന ശങ്കരനും തോട്ടം കിളയ്ക്കുന്ന കാളിമുത്തുവും അവളുടെ അയൽക്കാരാണ്. അതുകൊണ്ട് അപരിചിതമായ നഗരം അവളെ തെല്ലും ഭയപ്പെടുത്തിയില്ല. പിന്നീട് അക്കമ്മയും ശങ്കരനും മറ്റൊരു വൃത്തിയുള്ള ബസ്സിൽ കയറി. കല്യാണവേഷത്തിൽ കയറുന്ന പെണ്ണുങ്ങളെക്കൊണ്ടും അലക്കി തേച്ച സ്യൂട്ട് ധരിച്ച ആണുങ്ങളെക്കൊണ്ടും ബസ് നിറഞ്ഞു. വണ്ടിയിലെ ആളുകളെ അവൾക്ക് നന്നേ പിടിച്ചു. പലരും സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നവരാണോ എന്ന് പോലും അവൾ സംശയിച്ചു. അടുത്തിരുന്ന അക്കമ്മയോട് ശങ്കരണ്ണൻ പറഞ്ഞു, പേടിക്കണ്ട, നല്ല ആൾക്കാരാണ്. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട്. നിന്റെ പ്രായം? അവനൊരു ചേച്ചിയുമുണ്ട്, കോളേജിലെത്തി. പിന്നെ അമ്മ, അച്ഛൻ ദൂരെയാണ്. എല്ലാ പണിക്കും യന്ത്രങ്ങളുണ്ട്. പണി അവൾക്ക് പ്രശ്നമല്ലായിരുന്നു. പണി ചെയ്ത് ജീവിക്കാനാണല്ലോ അവളെ അപ്പനും അമ്മയും പറഞ്ഞുവിട്ടിരിക്കുന്നത്. പകൽ അപ്പൻ്റെ കൂടെ വീട് വിട്ടിറങ്ങി തോപ്പിൽ ഹോസ് വെച്ച് നനയ്ക്കാൻ അപ്പനെ അവൾ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പൻ അവൾക്ക് കുഴലപ്പവും ചായയും മേടിച്ചു കൊടുത്തിരുന്നു. അപ്പനെ ഓർത്ത് അവൾ മെല്ലെ കരഞ്ഞു, ശങ്കരണ്ണൻ അറിയാതെ. ബംഗ്ലാവിലെത്തിയപ്പോൾ അവൾ അതിശയിച്ചുപോയി. കൊട്ടാരം തന്നെ! എത്ര ജനലുകൾ, എത്ര മുറികൾ! മുഖം കണ്ട് തറയിലൂടെ നടക്കാം. തറയും ജനൽ ചില്ലുകളും ചുമർ കണ്ണാടികളും മേശപ്പുറങ്ങളും അവളുടെ മുഖം കാണിച്ചു കൊടുത്തു. കണ്ടോ, നിന്റെ മുഖം എങ്ങനെയിരിക്കുന്നു? അവളുടെ സ്വന്തം കുടിലിൽ മൺചുമരിൽ പതിപ്പിച്ചു വെച്ച ഒരു കണ്ണാടി കഷ്ണമാണ് അവളെ മുഖം കാണിച്ചിരുന്നത്. പിന്നെ തോപ്പിലെ വലിയ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കയറ്റിവിടുന്ന കുളം. കുളം പക്ഷേ ഒരു പച്ച കണ്ണാടിയായിരുന്നു. വെള്ളത്തിനടിയിൽ ഒരു വെളുത്ത പാടയുണ്ട്. ഇടയ്ക്ക് വെള്ളം പാലിറ്റ് വീണതുപോലെ കലങ്ങി. ഒരു തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കവിളിൽ കാണപ്പെട്ട കണ്ണീരുണങ്ങിയ നൂൽച്ചാല് കണ്ട് അവൾ പാവാട തുമ്പുയർത്തി അമർത്തി തുടച്ചു. അപ്പോഴാണ് പണ്ടങ്ങൾ അണിഞ്ഞ് മേക്കപ്പ് ചെയ്ത് വീട്ടമ്മ ഉമ്മറത്ത് പ്രത്യക്ഷപ്പെട്ടത്. അവരുടെ മുഖം തെളിഞ്ഞു. അവസാനം നീ വാക്ക് പാലിച്ചു അല്ലേ ശങ്കര? ശങ്കരണ്ണന് ചായയും പുട്ടും ഒരു കടലാസ് പ്ലേറ്റിൽ കൊണ്ടുവന്നു കൊടുത്തു. പിന്നെ പാലൊഴിച്ച ചായയും. ചായ കുടിക്കാനിരിക്കും മുമ്പ് ശങ്കരണ്ണൻ പറഞ്ഞു, അകത്തേക്ക് ചെല്ലേ. അവൾ അടിവെച്ച് വീട്ടമ്മയ്ക്കൊപ്പം അകത്തെത്തി. അവർ ഒരു തോർത്തും സോപ്പും നൽകി അവളോട് പറഞ്ഞു, ആദ്യം മുറ്റം തൂക്കണം, പിന്നെ കുളിമുറിയിൽ ചെന്ന് കുളിച്ച് ഉടുപ്പ് മാറ്റി വരൂ. ഒരു പഴയ മാക്സിയും അടിയുടുപ്പും അവർ അക്കമ്മയ്ക്ക് നീട്ടി. മാക്സി ഇവിടുത്തെ ചേച്ചിയുടെ കുട്ടിക്കാലത്തേതായിരിക്കുമെന്ന് അവൾക്ക് എളുപ്പം മനസ്സിലായി. അതിൽ നിന്ന് സുഗന്ധം ഒരു മൂളിപ്പാട്ട് പോലെ ഉയരുന്നുണ്ട്. വീടിൻ്റെ പുറകുവശത്തെ കുളിമുറിയിലേക്ക് നടക്കുമ്പോഴാണ് തെങ്ങിൻ തോപ്പ് അവളുടെ കണ്ണിൽ തടഞ്ഞത്. കടവുളെ, എത്രയെത്ര തെങ്ങുകൾ! ഒരു വലിയ പന്തലിട്ടതുപോലെ ഉയരത്തിൽ! ഇത്തരമൊന്ന് അവൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങോട്ടുള്ള യാത്രയിൽ വഴിയോരത്തെല്ലാം കാടുണ്ടായിരുന്നു. അവ തേങ്കാക്കാടുകളായിരുന്നു. വരിയൊപ്പിച്ച് നട്ടുപിടിപ്പിച്ച് തോപ്പിലിറങ്ങി നടക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. കുളിക്കട്ടെ ആദ്യം. തണുത്ത വെള്ളം ഉടലിൽ വീണപ്പോൾ കോരിത്തരിച്ചു പോയി. പളുങ്കുവെള്ളം! പിന്നെയും പിന്നെയും കൈക്കുടന്നയിൽ കോരിയെടുത്ത് കുടിച്ചു. ചായ ഒന്നും വേണ്ട, ഈ വെള്ളം മതി, വെള്ളം, പച്ചവെള്ളം മാത്രം മതി. നീരിന് ഇത്ര തണുപ്പോ? കുളി കഴിഞ്ഞ് സുന്ദരിയായി വന്ന പെണ്ണിനെ കണ്ട് പുഞ്ചിരിയോടെ വീട്ടമ്മ പറഞ്ഞു, ഇപ്പോൾ നിന്നെ കണ്ട നിന്റെ പെറ്റമ്മ പോലും തിരിച്ചറിയില്ല. അവൾ നാണിച്ചു തലതാഴ്ത്തി. 10 വയസ്സുകാരിയുടെ പാദങ്ങൾ മറച്ച് നിലത്തുരുമി നിൽക്കുന്ന ഉടുപ്പ് നോക്കി അവർ പറഞ്ഞു, ഇതിട്ടുകൊണ്ട് നിനക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, നാളെ ആവട്ടെ, അരയിലൊന്ന് ചുരുക്കി കുത്തിക്കോളൂ. അവൾ ഉടുപ്പ് മാടിക്കേറ്റി മുണ്ടുപോലെ അരയിൽ മുറുക്കി. അടുക്കളയിലെ പാത്രങ്ങൾ കഴുകിക്കമഴ്ത്തി തൂത്തു തുടച്ചപ്പോൾ അവൾ ചോദിച്ചു, അമ്മ ഞാൻ തെങ്കായ് പറക്കിക്കൂട്ടട്ടെ? ഓ പിന്നെ ആവാം, നല്ല മഴ വരുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് ഒരു തേങ്ങാപ്പൂളം എടുത്ത് തിന്നോ. വേണോ? ഇപ്പം വേണ്ട, തേങ്ങ തിന്നാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല പറഞ്ഞത്, അക്കമ്മ അത്രയും കൊതിച്ചിക്കോതൊന്നുമല്ല. തെങ്ങും തേങ്ങയും സ്വന്തമായിട്ടില്ലാത്തൊരു ഗ്രാമത്തിൽ നിന്ന് അവൾ വന്നു ചേർന്നതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ അമ്മത്തേവർക്ക് നെയ്തിക്കാൻ അപ്പനവൾക്ക് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു തേങ്ങ മേടിച്ചു കൊടുക്കാറുണ്ട്. ഉണങ്ങി മെല്ലിച്ച് ഒരു കാട്ട പുന്നക്കായോളം പോകുന്ന ഒന്ന്. അപ്പൻ കാവൽ നിൽക്കുന്ന വലിയ തോപ്പ് കായ്ച്ചു തുടങ്ങിയിട്ടില്ല. രാത്രി കോണിച്ചോട്ടിലെ കുടുസുമുറിയിൽ കിടക്കുമ്പോൾ അവൾക്ക് നേരിയ ഭയം തോന്നി. വീട്ടമ്മ വാതിലുകളും ജനലുകളും ഓരോന്നടച്ചു പൂട്ടുന്നത് അവൾ അറിഞ്ഞു. തന്നെ ഒരു പെട്ടിയിലിട്ട് പൂട്ടി പിന്നെ വലിയ വലിയ പെട്ടികളിൽ ഒതുക്കി ഓരോ താഴും പൂട്ടുകയാണവർ എന്ന് കുട്ടി പേടിച്ചു. പാറക്കുന്നുകൾ വളഞ്ഞ് തടങ്കലിലാക്കിയ തൻ്റെ ഗ്രാമത്തെയും പരസ്പരം കൈ കോർത്തു പിടിച്ച് ഭൂമിയിൽ അമർന്നു കിടക്കുന്ന കുടിലുകളെയും അവൾ ഓർത്തു. തമ്മാമിൽ പൊത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആരോ തന്നെ റാഞ്ചിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അടച്ചു പൂട്ടിയിരിക്കുന്നു. ആരോ കരയുന്നത് കേട്ട് നട്ടപ്പാതിരയ്ക്ക് അവൾ നടുങ്ങി ഉണർന്നു. മഴ കരയുന്നു, പേർത്തും പേർത്തും എണ്ണിപ്പറക്കി കരയുന്നു. അവൾ ഉയരത്തിലുള്ള വെന്റിലേറ്ററിലൂടെ പുറത്തേക്ക് നോക്കി. ഓലയുടെ ഇരുണ്ട പന്തൽ അവൾ തണുത്ത ഭിത്തിയെ ഉമ്മ വെച്ച് തിരിഞ്ഞുകിടന്നു. താഴെ മൂലയിൽ ഒരു പല്ലിയുടെ കണ്ണുകൾ, വിരണ്ടോടുന്നൊരു പാറ്റ ചിറകുവെച്ച് കുറുകെ പറന്ന് കോണിയുടെ തണ്ടലിൽ ചെന്നിടിച്ചു. അവൾ പുതപ്പുകൊണ്ട് തലമൂടി പുതച്ചു. പൊത്തോ പൊത്തോന്ന് ഇടവിട്ട ഓരോ ശബ്ദം നേർത്തു വന്ന മഴയിലൂടെ പറന്നെത്തി. മതിൽ കയറിമറിഞ്ഞ് ഒരു കള്ളൻ തോപ്പിലേക്ക് ചാടി വീണതാണോ? ഒന്നിലധികം മോഷ്ടാക്കൾ. പിന്നെ എപ്പോഴോ നീണ്ട യാത്രയുടെ തളർച്ച അവളെ ഉറക്കി. മഴ ചെറുപെറുന്നനെ പെയ്യുന്ന ഒരു പുലരിയിലേക്കാണ് അവൾ മിഴി തുറന്നത്. തണുക്കണു. സംഗീത ചേച്ചിയുടെ പഠനമുറിയിൽ പാതിരാവ് വരെ വെളിച്ചമുണ്ടായിരുന്നു. ഇപ്പോൾ വീടും ഉറങ്ങിക്കിടക്കുന്നു. അവൾക്ക് ജനൽ തുറന്ന് പുറത്തു നോക്കണം. കൊളുത്തൂരി. അവിടെ കണ്ട കാഴ്ച കരളലയിപ്പിച്ചു. അനാഥ കുഞ്ഞുങ്ങളെപ്പോലെ മഴ നനഞ്ഞിക്കിടക്കുന്ന ഉണക്കത്തേങ്ങകൾ. മുഖം കരിഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ അക്കമ്മ ജനലഴികളിൽ പിടിച്ച് തോപ്പിലാകമാനം കണ്ണോടിച്ചു. 1, 2, 3 മിക്കവാറും എല്ലാ തെങ്ങുകൾക്കും ചോടെ പുല്ല് നിറഞ്ഞ പറമ്പിൽ എത്രയോ എണ്ണം മറഞ്ഞു കിടപ്പുണ്ട്. അക്കമ്മ വാതിൽക്കലേക്ക് പാഞ്ഞു. ചാരിയ വാതിൽ മലർക്കെ തുറന്നു. അതൊരു പഴയ കഥകാണ്, പുതിയ വീട്ടിലുള്ള ഒരേ ഒരു പഴയ കഥക്. ഉപേക്ഷിക്കാൻ വയ്യാത്തതിനാൽ ഒതുങ്ങിയ ഒരിടത്ത്, ആരുടെയും കണ്ണു ചെല്ലാത്തിടത്ത് നല്ല തടിച്ച കഥക് അവളോട് കയർത്തു. അവളെപ്പോലെ ഇവിടെ വീട്ടുപണിക്ക് വരുന്ന പെൺകിടാങ്ങളുടെ ഉറക്കം സുരക്ഷിതമാക്കാൻ ഒരു ചെറിയ മുറി, ഉറപ്പുള്ള ഒരു വാതിലും. തോപ്പിൽ ചുവന്നു കലങ്ങിയ വെയിലോടിയിരുന്നു. നനഞ്ഞു കുമിഞ്ഞ ഓലകൾ ചവിട്ടി അവൾ ഒന്നാമത്തെ തെങ്ങിൻ ചോട്ടിലെത്തി. തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി. അവൾ പെറുക്കിയെടുത്ത് മാറിലടക്കിയ രണ്ടു തേങ്ങകളെ നോക്കി നെടുവീർപ്പിടുന്നു. അവളുടെ തലമുടിയിലേക്ക് തെങ്ങിൻ്റെ ഇമകൾ തോർന്നു. പലവട്ടം അവൾ തേങ്ങാക്കൂടിൻ്റെ കീഴറയിലേക്ക് നടന്നു. അവളുടെ ഉടുപ്പ് മഴക്കണ്ണീരിൽ നനഞ്ഞു. കുറേ നാളായി ഈ തേങ്ങായികൾ മഴ കൊള്ളുകയാണെന്ന് അവൾക്ക് തോന്നി. എന്നെ പൈത്യം, തേങ്ങാപ്പുറം ഒഴുങ്ങിക്കിടക്കുന്നു, തെങ്ങുകൾ അവളോട് ആവലാതി പറഞ്ഞു. ഓരോ തവണയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ അറയിലാക്കി തിരിച്ചു വരുന്ന അക്കമ്മയോട് തെങ്ങുകൾ കൃതജ്ഞതയോടെ മന്ത്രിച്ചു. എല്ലാവരും കൂട്ടിക്കൊണ്ടു പോ, എല്ലാവരെയും. ഒരു തേങ്ങ നൽകിയ കാക്കപ്പുന്ന് അടർത്തിയെടുത്ത് അവൾ മൂക്കുത്തിയാക്കി. അടുക്കളത്തളത്തിൽ നിന്ന് വീട്ടമ്മ വിളിച്ചു ചോദിക്കുന്നു, അക്കമ്മ നീ മുറ്റം തൂത്തിട്ട് ഇങ് അകത്തുവാ. അവർ സിങ്കിലേക്കിടുന്ന പാത്രങ്ങൾ കലമ്പി. തേങ്ങാപ്പുരയുടെ കോലായിൽ വന്നു കയറി സംഗീത ചേച്ചി വിളിച്ചു പറഞ്ഞു, മമ്മി ഇത് കണ്ടോ, ഈ അക്കമ്മ ചെയ്തു വെച്ചൊരു പണി. ദോശ ചുടുന്നിടത്ത് നിന്ന് വീട്ടമ്മ എത്തി നോക്കി. എന്താ എന്താ? തേങ്ങ മുഴുവനും പെറുക്കി അകത്തിട്ടിരിക്കണു, പെണ്ണിന്റെ ഒരു പ്രാന്ത്. അമ്മ ഒന്നും മിണ്ടിയില്ല. അവർ ആലോചനയിലാണ്ടു. അച്ഛൻ മുട്ടക്കുന്ന് വിലയ്ക്ക് മേടിച്ചത്, ഉതിർന്നു കിടക്കുന്ന ചരൽക്കല്ല് നീക്കി കുന്ന് കിളപ്പിച്ചത്, തൈക്കുണ്ടുകൾ കുഴിച്ചത്, കുറ്റ്യാടിത്തേങ്ങ തന്നെ വേണം വിത്തിന് എന്ന് വാശി പിടിച്ച് യാത്ര പുറപ്പെട്ടത്, വീട്ടുചെലവ് ചുരുക്കി തെങ്ങിൻ തൈകളെ തീറ്റിയത്. അച്ഛൻ സദാസമയവും തോപ്പിലായിരുന്നു. മുട്ടകുന്ന് ജ്വലിക്കുന്ന വെയിലിൽ നിന്നും രക്ഷ നേടി പച്ച തെങ്ങുകളുടെ പന്തലിൽ വിശ്രമിച്ചു. തെങ്ങിന് തീറ്റ നൽകാൻ അച്ഛൻ അമ്മയുടെ പണ്ടങ്ങൾ പണയം വെച്ചു, വിറ്റു. മരിക്കുന്ന ദിവസം കോലായിലെ ചാരുകസേരയിൽ നിന്നെണീറ്റ് മുറ്റത്തെ തെങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന മുറ്റിയ കുലകൾ നോക്കി. മെല്ലെ മിഴികൾ താഴ്ത്തി പതുക്കെ ചുമര് പിടിച്ചു പിടിച്ച് അകത്തെ മുറിയിലേക്ക് കയറിപ്പോയത്. അവർ തവി താഴെയിട്ട് പുറത്തേക്കോടി അക്കമ്മയെ ചെന്ന് പുണർന്നു. കുട്ടി അന്താളിച്ചു. അവരുടെ സാരിഞ്ഞുറികളിൽ മുഖം പൂഴ്ത്തി. അക്കമ്മയുടെ കഥ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.